ഓം ശാന്തി. 21/9/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ആത്മാവിന് ഏതുവരെ പാർട്ടുണ്ടോ അതുവരെ അതിന് 100% വിശ്രമം ലഭിക്കില്ല. വിശ്രമം ലഭിക്കുന്നത് നിർവാണധാമത്തിലാണ്. അവിടെ യാതൊരു പാർട്ടും ഇല്ല. ചോദ്യം: പഠിത്തത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ക്ഷീണിച്ചു പോകുന്ന കുട്ടികൾക്ക് പിന്നീട് വികൽപ്പമായി തീരുന്ന ഏത് സങ്കല്പമാണ് ഉണ്ടാകുന്നത്? ഉത്തരം: 1. ബാബയെ ഉപേക്ഷിക്കുവാൻ, അതായത് വിട്ടുപോകണം എന്ന സങ്കല്പം അവരിൽ ഉണ്ടാകുന്നു. ബാബ പറയുന്നു, ഈ സങ്കല്പവും വികൽപ്പമാണ്, അങ്ങനെ സങ്കല്പിക്കുന്നതും പാപമാണ്. പഠിപ്പ് പഠിക്കാതിരിക്കുക എന്നതിന്റെ അർത്ഥം തന്നെ ക്ഷീണിച്ചു പോവുക എന്നാണ്. അങ്ങനെയുള്ള കുട്ടികൾ തന്റെ ഭാഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നു. 2. അഥവാ ഏതെങ്കിലും കാരണത്താൽ ആരെങ്കിലും മാതാപിതാവിനോട് പിണങ്ങുകയാണെങ്കിൽ അവർ 21 ജന്മങ്ങളിലെ ചക്രവർത്തി പദവി നഷ്ടപ്പെടുത്തുന്നു. ഗീതം: ഇന്ന് മനുഷ്യൻ അന്ധകാരത്തിലാണ്. ഓം ശാന്തി. ഇത് ഭക്തിയിലെ ഗീതം അല്ലെങ്കിൽ പ്രാർത്ഥനയാണ്. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഭഗവാനോട്. എന്നാൽ ഘോരമായ അന്ധകാരമായത് കാരണം ഭഗവാനെ അറിയുന്നില്ല. ആരാണ് കേൾക്കുന്നത്? ഭഗവാൻ ആരുടെ വിളി എപ്പോൾ കേൾക്കുന്നുവോ അപ്പോൾ വന്ന് ജ്യോതി തെളിയിക്കുന്നു. പക്ഷെ കുട്ടികൾ ഭഗവാനെ അറിയുന്നതേയില്ല, പിന്നെങ്ങനെ കേൾക്കും? ഇപ്പോൾ നിങ്ങൾ സന്മുഖത്തിരിക്കുകയാണ്. ഭഗവാൻ നിങ്ങളെ ഘോരമായ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിന്റെ രാത്രിയെന്നും ബ്രഹ്മാവിന്റെ പകൽ എന്നും പാടുന്നുണ്ട്. രാത്രിയിൽ വാതിലുകൾ തോറും പോയി വളരെയധികം അലയുന്നു. പർവ്വതങ്ങളിലും ക്ഷേത്രങ്ങളിലും മസ്ജിദുകളിലുമൊക്കെ പോകുന്നു. എന്നാൽ ഭഗവാനെ എവിടെ നിന്ന് ലഭിക്കും? ഭഗവാന്റെ ജന്മവും ഭാരതത്തിലാണ് ആഘോഷിക്കുന്നത്. ശിവരാത്രി എന്ന് പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ ആ ഭഗവാന്റെ ഓർമ്മ ചിഹ്നങ്ങളായ പ്രതിമകളും ഭാരതത്തിലാണ് ഉള്ളത്. എന്നാൽ ആ ഭഗവാൻ എപ്പോഴാണ് വന്നത് എന്നറിയുന്നില്ല. തികച്ചും ഘോരമായ അന്ധകാരത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ഘോരമായ അന്ധകാരത്തിൽ അല്ല. നിങ്ങൾ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് വെളിച്ചത്തിലേക്ക് വരികയാണ്. മുഴുവൻ സൃഷ്ടിയുടെയും രചന ആര് എപ്പോഴാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. നിങ്ങളിവിടെ വന്നിരിക്കുകയാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ. ഇവിടെ ഈശ്വരനാണ് പഠിപ്പിക്കുന്നത്, മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നു. ഈ ജ്ഞാനം നമ്പർ വാർ അനുസരിച്ചാണ് നിങ്ങളും മനസ്സിലാക്കുന്നത്. ചിലർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്, പൂർണമായും മനസ്സിലാക്കാത്തവർ ഉപേക്ഷിച്ചു പോകുന്നു, മാതാപിതാവിനോട് പിണങ്ങുന്നു. ആശ്ചര്യം തോന്നുമാറ് മാതാപിതാക്കളോട് പിണങ്ങുന്നു എന്ന് പറയുന്നത് അവരെക്കുറിച്ചാണ്. മാതാപിതാവിൽ നിന്ന് നമുക്ക് 21 ജന്മത്തേക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നു, എന്നിട്ടും മറന്നുപോകുന്നു. ബാബ പറയുന്നു, എന്തിനെയാണോ ശാന്തി എന്ന് പറയുന്നത്, അത് ലഭിക്കുന്നത് ശാന്തിധാമത്തിൽ നിന്നും അല്ലെങ്കിൽ നിർവാണധാമത്തിൽ നിന്നും തന്നെയാണ്. അതിനെ മുക്തിധാമം എന്നും പറയുന്നു. അഥവാ ആരെങ്കിലും നമ്മൾ 100% വിശ്രമത്തിലാണ് എന്ന് പറയുന്നുവെങ്കിലും അത് ശരിയല്ല. ദിവസം മുഴുവൻ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ തീർച്ചയായും ചെയ്യുന്നുണ്ട്. അതെ, കുറച്ചു നേരത്തേക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിനെ വിശ്രമിക്കുന്നു എന്ന് പറയാം. കാരണം ആത്മാവ് പറയുന്നു, ഞാൻ ദിവസം മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചുപോയി, ഇപ്പോൾ വിശ്രമിക്കുകയാണ്. സ്വയത്തെ വേർപെടുത്തുന്നു. ഇതും അറിയുന്നുണ്ട് ബാബ വസിക്കുന്നത് ശാന്തി ദേശത്തിലാണ്. അല്ലെങ്കിൽ പരംപിത പരമാത്മാവ് അവിടെ വിശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പരമാത്മാവിന് പാർട്ടില്ലാത്തപ്പോഴാണ് വിശ്രമിക്കുന്നത്. മുക്തിധാമത്തിൽ യാതൊരു കർമ്മവും ചെയ്യുന്നില്ല. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്നു. ബാബ ചോദിക്കുന്നു, നിങ്ങൾക്കറിയാമോ ഞാൻ എപ്പോഴാണ് വിശ്രമിക്കുന്നത് എന്ന്? നിങ്ങൾ കുട്ടികൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ, സുഖത്തിലായിരിക്കുമ്പോൾ. അവിടെ നിങ്ങൾക്ക് സുഖവും ശാന്തിയും ഉണ്ട്. അതിനെ വിശ്രമം എന്ന് പറയില്ല. നിങ്ങൾക്ക് ഒരു പാർട്ടും ഇല്ലാതിരിക്കുമ്പോഴാണ് വിശ്രമിക്കുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും പരിശ്രമിക്കേണ്ടി വരുന്നില്ല. ഞാൻ അവിടെ, അതായത് വീട്ടിൽ, ശാന്തമായിരിക്കുന്നു. ശാന്തിയെ മറ്റൊരു തരത്തിൽ വിശ്രമം എന്ന് പറയുന്നു. ഇവിടെ വിശ്രമിക്കാൻ സാധിക്കില്ല. ആത്മാവ് പറയുന്നു, രാത്രിയിൽ ഉറങ്ങുമ്പോഴാണ് ഞാൻ വിശ്രമിക്കുന്നത്. ആ സമയം വിശ്രമിക്കുകയോ ശാന്തമായിരിക്കുകയോ ചെയ്യുന്നു. കാര്യം ഒന്ന് തന്നെ. രാത്രിയിൽ അശരീരിയായി തീരുന്നു, ശാന്തമായിരിക്കുന്നു. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കർമ്മത്തിൽ വരുന്നു, പിന്നെ വിശ്രമമേ ഇല്ല. കർമ്മം ചെയ്യുമ്പോൾ അശാന്തി അനുഭവപ്പെടുന്നു. സത്യയുഗത്തിൽ അശാന്തമാകുന്നതിന്റെ ചോദ്യമേ ഇല്ല. അശാന്തമാക്കുന്നത് മായയാണ്. നമ്മൾ വിശ്രമിക്കുകയാണ് എന്ന് അവിടെ ഒരിക്കലും പറയില്ല. കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അശാന്തമാകുന്നില്ല. വിശ്രമം എന്ന വാക്ക് തന്നെ ഉണ്ടായിരിക്കില്ല. ചിലർ പറയാറുണ്ട്, ഞങ്ങൾ സിംലയിൽ വിശ്രമത്തിനായി പോകുന്നു എന്ന്. എന്നാൽ അതിന് യാതൊരു അർത്ഥവും ഇല്ല. നമ്മൾ എപ്പോഴാണോ നിർവാണധാമത്തിൽ വസിക്കുന്നത്, അപ്പോഴാണ് സത്യമായ ശാന്തി ഉണ്ടാകുന്നത്. അവിടെ ശാന്തമായി ഇരിക്കുന്നു. അല്ലാതെ മറ്റാർക്കും വിശ്രമം ഇല്ല. ചിലർ പറയാറുണ്ട്, നമ്മൾ 100% ശാന്തമാണ് എന്ന്. എന്നാൽ ഇത് തെറ്റാണ്. ഇതിനെ അജ്ഞാനം എന്നാണ് പറയുന്നത്. പഠിത്തം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് വിശ്രമിക്കുന്നത് എന്ന് പറയാറ്. പഠിക്കാതിരിക്കുക, വിശ്രമിക്കുക, ഇതിന്റെ അർത്ഥം ക്ഷീണിച്ചു പോയി എന്നാണ്. തന്റെ തന്നെ ഭാഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നു. മനസ്സിലാക്കി തരുന്നു, അല്ലയോ രാത്രിയിലെ യാത്രക്കാരാ, സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ പോകെ പോകെ ക്ഷീണിച്ചു പോകരുത്, പിണങ്ങുകയും അരുത്. അമ്മയെയും അച്ഛനെയും ഉപേക്ഷിക്കുവാനുള്ള സങ്കല്പം പോലും ഉണ്ടാകരുത്. ഈ സങ്കല്പം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വികൽപ്പം എന്നാണ് പറയുന്നത്. സ്വർഗത്തിന്റെ രാജ്യപദവി നൽകുന്ന അമ്മയെയും അച്ഛനെയും കുറിച്ച് അങ്ങനെയുള്ള സങ്കല്പം പോലും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉപേക്ഷിക്കാം, ഒന്നും മനസ്സിലാകുന്നില്ല, ഇടയ്ക്കിടെ അങ്ങനെയുള്ള സങ്കല്പങ്ങളും വരുന്നുണ്ട് എന്നെഴുതുന്നു. ഇത് മനസ്സിലാക്കേണ്ട സമയമല്ലേ? മനസ്സിലാക്കുക അർത്ഥം പഠിക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. ജ്ഞാനസാഗരനായ പരംപിത പരമാത്മാവാണ് ഉയർന്നതിലും ഉയർന്നത്. ആ പരമാത്മാവിനെ ആരും അറിയുന്നില്ല. എന്നാൽ ബ്രഹ്മ വിഷ്ണു ശങ്കരൻ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണനെ അറിയുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി നാരായണൻ എപ്പോഴാണ് രാജ്യം നേടിയത്, ആരാണ് നൽകിയത് എന്നതിനെക്കുറിച്ച് ഭാരതവാസികൾ അറിയുന്നില്ല. മായ ഘോരമായ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു, രചയിതാവായ ബാബ എങ്ങനെയാണ് മനുഷ്യ സൃഷ്ടി രചിക്കുന്നത്? ഇതാരും അറിയുന്നില്ല. ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. പ്രജാപിത ബ്രഹ്മാവിനെ ക്രിയേറ്റർ എന്ന് പറയില്ല, എന്നാൽ പ്രജാപിതാവ് എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം രചയിതാവ് അല്ല. മനുഷ്യർ പറയുന്നത് നമുക്ക് അല്ലാഹുവാണ് ജന്മം നൽകിയത് എന്നാണ്. നിരാകാരനായ അച്ഛനെ തന്നെയാണ് രചയിതാവ് എന്ന് പറയുന്നത്. രചയിതാവായ അച്ഛനെ മനുഷ്യൻ തന്നെയാണ് അറിയുന്നത്, മൃഗങ്ങളൊന്നും അറിയുന്നില്ല. നമ്മളെ പരമാത്മാവാണ് രചിച്ചത് എന്ന് മൃഗങ്ങൾ പറയില്ല. മനുഷ്യർ പറയുന്നത് നമ്മളെ ഭഗവാനാണ് രചിച്ചത് എന്നാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ നോക്കൂ ഈ രചന എങ്ങനെയാണ് രചിച്ചത്. ആദ്യമാദ്യം മുഖവംശാവലികളുടെ രചനയാണ് നടക്കുന്നത്. കുട്ടികൾ വലുതായി പിന്നെ അച്ഛനാകുന്നു. ഈ പരിധിയില്ലാത്ത അച്ഛൻ പറയുന്നു, അല്ലയോ ആത്മാവേ, നിങ്ങൾ എന്റേതാണ്, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. ഇദ്ദേഹത്തിലൂടെ നിങ്ങൾ കുട്ടികളെ രചിക്കുന്നു. നിങ്ങൾ മുഖവംശാവലികളാണ്. അജ്ഞാനകാലത്തിലും പറയാറുണ്ടല്ലോ ഇങ്ങനെ, എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും എന്റേത് തന്നെയാണ് എന്ന്. ബാബയും അങ്ങനെ പറയുകയാണ്, നിങ്ങൾ ബ്രഹ്മാവിന്റെ കുട്ടികളാവുകയാണ്. ഇപ്പോൾ നിങ്ങൾ മുഖവംശാവലികളാണ്, പിന്നെ നിങ്ങൾ ശരീരവംശാവലികളും ആകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എന്റേതാണ്, പിന്നെ നിങ്ങൾ ദൈവിക കുടുംബത്തിലേക്ക് പോകും. ബാബ ഈ ഈശ്വരീയ രചന എങ്ങനെയാണ് രചിക്കുന്നത്, ഇതാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഇദ്ദേഹവും അതായത് ബ്രഹ്മാവും പറയുന്നത് ഞാനും മുഖവംശാവലിയാകുന്നു എന്നാണ്. അച്ഛനോടൊപ്പം തീർച്ചയായും അമ്മയും വേണം. നിങ്ങൾ പറയുന്നു, നമ്മൾ പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലികളാണ്. ശിവ് ബാബ നമ്മളെ തന്റേതാക്കി മാറ്റി. ബാബയ്ക്ക് ശരീരം വേണമല്ലോ അല്ലേ? ശിവ് ബാബയ്ക്ക് ശരീരം ഇല്ല. ശരീരം ലോൺ എടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്റേതാണ്. ഇതിനെയാണ് മുഖവംശാവലി എന്ന് പറയുന്നത്. ശിവ് ബാബ ഈ മുഖത്തിലൂടെ ഈ പത്നിയിലൂടെ പറയുന്നു, നിങ്ങൾ എന്റെ കുട്ടികളാണ്. ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്, ശാസ്ത്രങ്ങളിലൊന്നും ഈ കാര്യങ്ങൾ ഇല്ല. നിങ്ങളിപ്പോൾ കേൾക്കുകയാണ്, പിന്നെ ലോപിച്ചു പോകും. ഈ സമയം ഘോര അന്ധകാരമാണ്. ബാബ വന്ന് പ്രകാശിപ്പിക്കുന്നു. അപ്പോഴാണ് പാടപ്പെടുന്നത്, ബ്രഹ്മാവിന്റെ രാത്രി, ബ്രഹ്മാവിന്റെ പകൽ. എന്തെങ്കിലുമൊക്കെ സത്യത ഉണ്ടാകുമല്ലോ. പാടുന്നുണ്ട്, അസത്യം തന്നെ അസത്യമാണ്, സത്യത്തിന്റെ കണിക പോലും ഇല്ല എന്ന്. പക്ഷെ ബാബ പറയുന്നു, പ്രളയമൊന്നും ഉണ്ടാകുന്നില്ല, കുറച്ച് അവശേഷിക്കുന്നു. അല്പം ഉണ്ടായിരിക്കും, പിന്നീട് വൃക്ഷം വൃദ്ധി പ്രാപിക്കും. മനുഷ്യർ പിന്നീട് മഹാപ്രളയം കാണിക്കുന്നു. പക്ഷെ മഹാപ്രളയം ഒരിക്കലും ഉണ്ടാകുന്നില്ല. സാഗരത്തിലൂടെ ആലിലയിൽ കുട്ടി ഒഴുകി വന്നു, അങ്ങനെ ഒന്നും ഇല്ല. ഇതെല്ലാം കഥകളാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, എപ്പോഴാണോ നിങ്ങൾ ഗർഭകൊട്ടാരത്തിൽ നിന്ന് വരുന്നത്, അപ്പോൾ ആനന്ദത്തോടെ വസിച്ചിരുന്നു. അവിടെ ദുഃഖം പാപകർമ്മം ഒന്നും തന്നെ ഇല്ല. അത് പുണ്യാത്മാക്കളുടെ ലോകം, ഇത് പാപത്തിന്റെ ലോകം. ഇവിടെ എല്ലാം ത്യാഗം ചെയ്ത് നിങ്ങൾ സദാ പുണ്യാത്മാവ് ആകുന്നു. നിങ്ങൾ ഇത്രയും പുണ്യം ചെയ്യുന്നു, അതായത് പകുതി കൽപ്പം നിങ്ങളെ ആരും പാപാത്മാവ് എന്ന് പറയില്ല. നിങ്ങൾ അവിനാശി പുണ്യാത്മാവായി മാറുന്നു. ഇവിടെ പിന്നീട് പകുതി കൽപ്പം പാപാത്മാവ് എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് ദാനപുണ്യം ചെയ്യുന്നു. ഭാരതത്തെ പൂർണമായും ധർമാത്മാക്കളുടെ രാജ്യം എന്നു പറയുന്നു. ഭാരതത്തിൽ ദാനപുണ്യം ചെയ്യുന്നു. നിങ്ങൾ അറിയുന്നുണ്ട്, ഈ ലോകത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു, പിന്നീട് വരില്ല. പുതിയ ലോകത്തിലേക്ക് വേണ്ടി ഈ ലോകത്തിലെ സാധനങ്ങൾ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. മനുഷ്യർ ഈശ്വരാർപ്പണം ചെയ്യുന്നു, അർത്ഥം അടുത്ത ജന്മത്തേക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ 21 ജന്മത്തേക്ക് വേണ്ടി നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ വളരെ വേണമല്ലോ. നിങ്ങളുടെ മുഴുവൻ അഴുക്കും എടുത്ത് പുതിയത് നൽകുന്നു, പഴയത് എടുത്ത് സ്വർണത്തിന്റേത് നൽകുന്നു. നിങ്ങൾ സത്യതയോടെ ബാബയ്ക്ക് നൽകുന്നു, ബാബയും നിങ്ങൾക്ക് എല്ലാം നൽകുന്നു. തുടക്കത്തിൽ ഗൃഹസ്ഥം ഉപേക്ഷിച്ചു. നിങ്ങളുടെ പാർട്ട് ഏതൊന്നാണോ നടന്നുവന്നത് അത് ഡ്രാമയിൽ ഉള്ളതായിരുന്നു. ഇല്ല എങ്കിൽ ഗോശാല എങ്ങനെ ഉണ്ടാകും? ചുള എങ്ങനെ ഉണ്ടാക്കുന്നു മനുഷ്യർ അറിയുന്നതേ ഇല്ല. അവർ പിന്നെ കാണിക്കുന്നു ചുളയിൽ പൂച്ചക്കുട്ടിയെയും മറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ ജ്ഞാനവും ഉണ്ട്. പിന്നീട് അവിടെ ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല. നമ്മൾ അങ്ങനെ 21 ജന്മം രാജ്യം ഭരിക്കും, പിന്നീട് വീഴും. ഈ ജ്ഞാനം അവിടെ ഉണ്ടായിരിക്കില്ല. ത്രികാലദർശിയുടെ പാർട്ട് ഇപ്പോഴാണ് നിങ്ങൾക്കുള്ളത്. മുഖ്യ ഹീറോ ഹീറോയിന്റെ പാർട്ടും നിങ്ങൾക്കാണ്. വേറെ ആർക്കും ആ പാർട്ടില്ല. അസുരനിൽ നിന്ന് ദേവത, പിന്നീട് ദേവതയിൽ നിന്ന് അസുരനാകുന്നതും നിങ്ങൾ ഭാരതവാസികളാണ്. വേറെ ആർക്കും ആ പാർട്ടില്ല. അസുരനിൽ നിന്ന് ദേവത, പിന്നീട് ദേവതയിൽ നിന്ന് അസുരനാകുന്നതും നിങ്ങൾ ഭാരതവാസികളാണ്. ബാക്കി എല്ലാവരും ഇടയ്ക്ക് വന്നവരാണ്. നാടകത്തിനിടയ്ക്കും തമാശയുടെ ഭാഗം ഉണ്ടാകുമല്ലോ. പകുതി കൽപ്പത്തിനു ശേഷം ദേവീദേവതാ ധർമ്മം ഇല്ലാതാകുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ മുഴുവൻ ചക്രവും കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുമല്ലോ. പരംപിത പരമാത്മാവും പരം ആത്മാവാണ് പരംധാമിൽ വസിക്കുന്നവനാണ്. ബാബ പറയുന്നു, ബാബയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. ബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപം ചൈതന്യമാണ്. ആ ബീജം ജഡമാണ്, ശിവൻ ചൈതന്യമാണ്. ആ ബാബയുടെ പ്രതിജ്ഞ പൂജിക്കപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് ഗവൺമെന്റും വൃക്ഷത്തായി നടുന്നു. ഇത് ചൈതന്യ ബീജം മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന്റെ ബീജം പറയുന്നു, എന്നിൽ മുഴുവൻ വൃക്ഷത്തിന്റെയും ജ്ഞാനമുണ്ട്. അതിനാൽ ആരെങ്കിലും പറയുന്നു 100% റെസ്റ്റിലാണ് എങ്കിൽ അപ്പോൾ മനസ്സിലാക്കി കൊടുക്കണം, 100% റെസ്റ്റ് ഒരിക്കലും ലഭിക്കില്ല. അതെ, ഇങ്ങനെ പറയും, സ്വർഗത്തിൽ 100% പവിത്രത, സുഖം, ശാന്തി ഉണ്ടായിരുന്നു. പേര് തന്നെ സ്വർഗമെന്നാണ്. ബാബ പറയുന്നു, സത് ശ്രീ അകാൽ, സത്യം പറയുന്നവൻ. ബാബയെ ഒരിക്കലും കാലൻ വിഴുങ്ങുന്നില്ല. ബാബയെ പറയുന്നത് കാലന്റെയും കാലൻ എന്നാണ്. ബാബ പറയുന്നു, ഇത് വളരെ മോശമായ ലോകമാണ്. ഈ വൈക്കോൽ കൂനയ്ക്ക് തീർച്ചയായും തീപിടിക്കും. നിങ്ങൾ കുട്ടികൾ അറിയുന്നുണ്ട്, ഈ മഹാഭാരത യുദ്ധം മഹാമംഗളകാരിയാണ്. മനുഷ്യർ യജ്ഞം നടത്തുന്നത് ശാന്തിക്ക് വേണ്ടിയാണ്. അതായത് സ്വർഗത്തിന്റെ വാതിൽ തുറക്കരുത്. വൈക്കോൽ കൂനയ്ക്ക് തീപിടിക്കുന്നതിലൂടെ നമ്മൾ പുതിയ ലോകമായ വൈകുണ്ഠത്തിലേക്ക് പോകും. അതിനാൽ നിങ്ങൾ കൈകൊട്ടുന്നു. ഈ രുദ്രജ്ഞാന യജ്ഞത്തിലൂടെയാണ് വിനാശജ്വാല പ്രജ്വലിതമായത്. ആരാണോ ബാബയുടേതാകുന്നത് അവർ സ്വർഗത്തിന്റെ അധികാരിയാകും. ബാക്കി എല്ലാവർക്കും കർമ്മ കണക്കുകൾ അവസാനിപ്പിച്ച് തിരിച്ചു പോകണം. നിങ്ങൾ അറിയുന്നു, ഇപ്പോൾ നമ്മൾക്ക് തിരിച്ച് മുക്തിധാമിൽ പോയി പിന്നീട് തന്റെ പാർട്ട് ആവർത്തിക്കണം. സത്യുഗത്തിൽ ഇത്രയും ദേവീ ദേവതമാർ എവിടെ നിന്ന് വന്നു? യാതൊരു യുദ്ധവും ഉണ്ടാകാതെ മനുഷ്യനിൽ നിന്നും ദേവതയായി. നിങ്ങളെ കക്കയിൽ നിന്ന് വജ്രവും പതീതത്തിൽ നിന്ന് പാവനവും ആക്കുന്നു. ആരെത്ര ജ്ഞാനം ധാരണ ചെയ്യുന്നു അത്രയും പദവി നേടും. രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീമത്തിലൂടെ നമ്മൾ നമുക്ക് വേണ്ടി സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആരെങ്കിലും ശ്രീമത്തിനോട് പിണങ്ങി തന്റെ വഴിയെ നടക്കുന്നുവെങ്കിൽ അത് രാവണന്റെ വഴിയാകും. അതിനാൽ ഓരോ ചുവടിലും ശ്രീമത്തിലൂടെ നടക്കൂ. ബാബ ജീവിച്ചിരിക്കെ നിങ്ങളെ ട്രസ്റ്റിയാക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, സമ്പൂർണ ദാനിയാകണം. സത്യതയോടെ എല്ലാം ബാബയ്ക്ക് അർപ്പണം ചെയ്ത് പുതിയ ലോകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. രണ്ട്, ജീവിച്ചിരിക്കെ ട്രസ്റ്റിയാകണം. ഓരോ ചുവടിലും ബാബയുടെ ശ്രീമത്ത് എടുക്കണം. ഒരിക്കലും ശ്രീമത്തിനോട് പിണങ്ങി മന്മത്തനുസരിച്ച് നടക്കരുത്. വരദാനം: കമ്പൈൻഡ് രൂപധാരിയായി മാറി സേവനത്തിൽ ഈശ്വരീയ ജാലവിദ്യയുടെ അനുഭവം ചെയ്യുന്ന ഈശ്വരീയ സേവാധാരികളായി ഭവിക്കട്ടെ. സ്വയത്തെ വെറും സേവാധാരിയെന്നല്ല, മറിച്ച് ഈശ്വരീയ സേവാധാരിയെന്ന് മനസ്സിലാക്കി സേവനം ചെയ്യൂ. ഈ സ്മൃതിയിലൂടെ ഓർമ്മയും സേവനവും സ്വാഭാവികമായും കമ്പൈൻഡായിരിക്കും. എപ്പോൾ ഈശ്വരനെ സേവനത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നുവോ, അപ്പോൾ ഒറ്റയ്ക്കാവുന്നത് കാരണം സഫലതയുടെ ലക്ഷ്യം ദൂരെയായി കാണപ്പെടും. അതിനാൽ കേവലം സേവാധാരികളല്ല, മറിച്ച് ഈശ്വരീയ സേവാധാരികളാണ് ഈ നാമം സദാ ഓർമ്മയിലിരുന്നാൽ സേവനത്തിൽ സ്വതവേ ഈശ്വരീയ ഇന്ദ്രജാലം നിറഞ്ഞിരിക്കും. മാത്രമല്ല, അസംഭവ്യവും സംഭവ്യമായി മാറും. സ്ലോഗൻ: കർമ്മയോഗിയാകണമെങ്കിൽ കമലാസനധാരി, അതായത് സ്നേഹിയും നിർമോഹിയും ആകൂ. ഓം ശാന്തി.